ഇത് അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ പൂനെ.
പ്രിയ റേഡിയോ ശ്രോതാക്കളെ, ഞങ്ങൾ നിങ്ങളെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.
ഇത് അഡ്വന്റിസ്റ്റ് ഇന്റർനാഷണൽ റേഡിയോയിൽ നിന്നുള്ള മലയാളം പരിപാടികളാണ്.
ഇന്ന് ഞങ്ങളുടെ പരിപാടികളിൽ ഇമ്പം പകരുന്ന ആത്മീയ ഗീതങ്ങളും ആത്മപ്രചോദിതമായ സന്ദേശവും ഉൾപ്പെടുത്തിയിരിക്കുന്നു.
അതിനാൽ ആത്മശക്തി പകരുന്ന ദൈവിക സന്ദേശം ഇന്ന് നിങ്ങൾക്ക് ശ്രവിക്കാനിടയാകും.
നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ.
കൂടുതൽ വിവരങ്ങൾക്കായി ഞങ്ങളുടെ നമ്പറിൽ ബന്ധപ്പെടുക. 1-800-833-2231. ഞങ്ങളുടെ ഇമെയിൽ വിലാസം bible@awr.org.
ഞങ്ങളെ തപാലിൽ ബന്ധപ്പെടുവാനുള്ള മേൽവിലാസം ഇനി പറയാം. അഡ്വന്റിസ്റ്റ് മീഡിയ സെന്റർ, പോസ്റ്റ് ബോക്സ് നമ്പർ 1446, മാർക്കറ്റ് യാർഡ് പൂനെ 411037.
ഞങ്ങളുടെ പരിപാടികളെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള ഇമെയിൽ വിലാസം malayalam@asamc.org.
നിങ്ങളുടെ പ്രാർത്ഥനാ ആവശ്യങ്ങൾ ഞങ്ങളോട് പങ്കുവയ്ക്കൂ. വരൂ, നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കാനോ ബൈബിൾ പഠന താൽപര്യം ഞങ്ങളെ അറിയിക്കുന്നതിനോ ഞങ്ങളെ നേരിട്ട് ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ ഇനി പറയുന്നു. 8157-94-0435. നമ്പർ ഒന്നുകൂടി പറയാം. 8157-94-0435. ഇതേ നമ്പറിൽ നിന്നും വാട്സാപ്പ് ചെയ്യാവുന്നതും ആണ്.
അതേസമയം ഞങ്ങളുടെ വെബ്സൈറ്റിലൂടെയും ഞങ്ങളുടെ പ്രക്ഷേപണം നിങ്ങൾക്ക് ശ്രവിക്കാൻ കഴിയും. അതിനാൽ www.awr.org. ഞാൻ ആവർത്തിക്കുന്നു, www.awr.org എന്ന വെബ്സൈറ്റ് തിരഞ്ഞെടുക്കുക. അതുപോലെ AWR 360 എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. അങ്ങനെ ഞങ്ങളുടെ എല്ലാ പരിപാടികളും ശ്രവിക്കുക. അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക.
ഇത് അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ പൂനെ സ്റ്റുഡിയോയിൽ നിന്നും.
ഇന്ന് തിരുവചന സന്ദേശം നമ്മളോട് പങ്കിടുന്നത് സഹോദരൻ അജി ഇമ്മാനുവേൽ ആണ്.
ഈ ദൈവിക സന്ദേശം ശ്രവിക്കുന്നതിന് മുമ്പ് പ്രത്യാശ നിർഭരമായ ആത്മീയ ഗീതം കേട്ട് ദൈവത്തെ സ്തുതിക്കാം.
മഹോന്നതനാം പിതാവേ, നിനക്കു സ്തുതി. മഹോന്നതനാം പിതാവേ, നിനക്കു സ്തുതി. സർവശക്തനാം യഹോവേ, നീ ബലം. എന്റെ ബലവും ഗീതവും നിനക്കായി സ്തുതി പാടും ഞാൻ, നിനക്കായി സ്തുതി പാടും ഞാൻ. മഹോന്നതനാം പിതാവേ, നിനക്കു സ്തുതി. സർവശക്തനാം യഹോവേ, ബലം. ആകാശനീലിമായിൽ പ്രഭചൊരിയും താരമേ, ആടുകൾക്കായി ബലിയായ നല്ലിടയ ആകാശനീലിമായിൽ പ്രഭചൊരിയും ചേർത്തന്നെ പുൽവിടമേ, അനന്ത സ്നേഹത്തിൻ പൊന്തിരി നാളമേ, മാറോടു ചേർത്തന്നെ പുൽവിടമേ, മാറോടു ചേർത്തന്നെ പുൽവിടണേ. മഹോന്നതനാം പിതാവേ, നിനക്കു സ്തുതി ശക്തനാം യഹോവേ, നീയെമ്പലം.
ഇപ്പോൾ നമുക്ക് തിരുവചന സന്ദേശത്തിനായി കാതോർക്കാം.
പ്രിയ ശ്രോതാക്കളെ, ഞാൻ അജി ഇമാനുവൽ. അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ മലയാളം പരിപാടികളിലേക്ക് നിങ്ങൾക്ക് ഹൃദ്യമായ സ്വാഗതം. ഈ പരിപാടി ഇന്ന് നിങ്ങൾ കേൾക്കുന്നത് കൊണ്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട്. നിങ്ങൾ സ്ഥിരം ശ്രോതാവോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും കേൾക്കുന്ന ഒരാളോ ആണെങ്കിൽ കൂടെ നിങ്ങൾക്ക് എൻ്റെ നന്ദിയെ അറിയിക്കുന്നു. കാരണം ദൈവസ്നേഹത്തിൻ്റെ ഈ ശബ്ദ കൂടാരത്തിൽ നിന്നും നിങ്ങൾക്ക് ഇന്നും ഒരു സന്ദേശമുണ്ട്. നിങ്ങൾ ഇതാദ്യമായിട്ടാണ് ഈ സന്ദേശങ്ങൾ കേൾക്കാനിടയാകുന്നത് എങ്കിൽ പ്രത്യേകമായ സ്വാഗതമരുളുന്നു. തുടർന്നും ഈ സന്ദേശങ്ങൾ കേൾക്കാൻ നിങ്ങളോട് ദൈവനാമത്തിൽ അപേക്ഷിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് പ്രാർത്ഥിക്കുക, പരാജയപ്പെടുത്തുക എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കിയാണ്. നമുക്ക് പ്രാർത്ഥനയോടെ തുടങ്ങാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗത്തിലെ നല്ല ദൈവമേ, തൃപാദത്തിലേക്ക് അടിയങ്ങൾ ഒരിക്കൽ കൂടി കടന്നു വരുന്നു. അങ്ങയോടുള്ള ബന്ധവും അങ്ങയോടുള്ള സംസാരവും പ്രാർത്ഥനയും ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്ന എല്ലാ പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും വെല്ലുവിളികളെയും നേരിടുവാനുള്ള കഴിവും ബലവുമായി അങ്ങ് തീർക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു, കൃപയോട് കേൾക്കണമേ ഞങ്ങളുടെ പരിശുദ്ധനായ പിതാവേ, ആമേൻ. ഫ്രാൻസിലെ രാജാവായ നെപ്പോളിയൻ 1814 ഏപ്രിലിൽ തൻ്റെ സിംഹാസനത്തിൽ നിന്ന് പടിയിറങ്ങിയതിനു ശേഷം എൽബ ദ്വീപിലേക്ക് നാടുകടത്തപ്പെട്ടു. തുടർന്ന് ലൂയി 18 കിരീടം ഏറ്റെടുത്തു. 9 ശേഷം നെപ്പോളിയൻ തൻ്റെ മുൻ സ്ഥാനം വീണ്ടെടുക്കുവാനുള്ള ഉദ്ദേശത്തോടുകൂടെ തൻ്റെ രാജ്യത്തേക്ക് തിരിച്ചു വരുവാനുള്ള പടയൊടുക്കം നടത്തുകയായിരുന്നു. അദ്ദേഹത്തെ തടയാൻ ലൂയി 18 സൈന്യത്തോട് ഉത്തരവിട്ടു. പക്ഷേ ഈ ഉദ്യമം എപ്പോഴും എളുപ്പമായിരുന്നില്ല. എന്നിരുന്നാലും തന്നെ പിടികൂടാൻ അയച്ച ഓരോ സൈനികരെ കണ്ടുമുട്ടിയപ്പോഴും നെപ്പോളിയൻ മറ്റുള്ളവരെ ആകർഷിക്കുന്ന തൻ്റെ സ്വാധീന ശക്തി ഉപയോഗിച്ച് തൻ്റെ ലക്ഷ്യത്തിൽ ചേരാൻ അവരെ ബോധ്യപ്പെടുത്തി. തന്നോടുകൂടെ അവരെയും ചേർത്തു. 7 ഗ്രനോബിളിൽ 5 കാലാൾപ്പട അദ്ദേഹത്തെ നേരിട്ടു. അവരെ കണ്ടപ്പോൾ നെപ്പോളിയൻ തൻ്റെ കുതിരപ്പുറത്തു നിന്ന് ഇറങ്ങി കാലാൽപ്പടയുടെ മുന്നിൽ നിന്ന് സൈനികരോട് വിളിച്ചു പറഞ്ഞു, ഞാനിതാ ഇവിടെ നിൽക്കുകയാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ചക്രവർത്തിയെ കൊല്ലാം എന്ന് വിളിച്ചു പറഞ്ഞു. അദ്ദേഹം അവരുടെ തോക്കിന്റെ പരിധിയിലായിരുന്നു. പക്ഷേ ഒരു സൈനികനും അദ്ദേഹത്തെ വെടിവെക്കാൻ ധൈര്യപ്പെട്ടില്ല. പകരം സൈനികർ ഇങ്ങനെയാണ് പ്രതികരിച്ചത്, ചക്രവർത്തി നീണാൽ വാഴട്ടെ. പിന്നീട് തൻ്റെ സിംഹാസനം വീണ്ടെടുക്കുവാൻ പോകുമ്പോൾ ആ സൈനികരെയും ചക്രവർത്തി തൻ്റെ സൈന്യത്തോട് ചേർത്തു. ഒരു വെടിപോലും ഉതിർക്കാതെ നെപ്പോളിയൻ ഈ യുദ്ധത്തിൽ ജയിച്ചു. തോക്ക് ഉപയോഗിക്കുന്നതിന് പകരം അദ്ദേഹം തൻ്റെ നാവ് മധുരമായി സംസാരിക്കുവാൻ ഉപയോഗിച്ചു. അദ്ദേഹം ചെയ്തത് വെറും സംസാരം മാത്രമാണ്. പക്ഷേ അദ്ദേഹം വിജയിയായി മാറി. ഒരു യുദ്ധത്തിൽ ജയിക്കുന്നയാൾ സാധാരണയായി സംസാരിച്ചു കൊണ്ടിരുന്നാലൊന്നും ജയിക്കുകയില്ല, മറിച്ച് യുദ്ധക്കളത്തിൽ സജീവമായി പോരാടുന്ന വ്യക്തികൾക്ക് മാത്രമേ വിജയം കൈവരിക്കുവാൻ സാധിക്കുകയുള്ളൂ, കീഴടക്കുവാൻ സാധിക്കുകയുള്ളൂ. വേണ്ടതായ പ്രവർത്തനങ്ങളില്ലാതെ, ആക്രമണങ്ങളോ പ്രതിരോധമോ തീർക്കാതെ, അമിതമായ സംസാരം കൊണ്ട് ഒരാളെയും ഒരു അടർക്കളത്തിൽ വിജയിയാക്കി മാറ്റുകയില്ല. എന്നിരുന്നാലും ബൈബിളിൽ വളരെ സവിശേഷകരമായ ഒരു സംഭവമുണ്ട്. ആളുകൾ സംസാരിച്ചതുകൊണ്ട് മാത്രം ശത്രുവിനോട് ശാരീരികമായി ഇടപെടാതെ ഒരു യുദ്ധത്തിൽ ജയിച്ചു. അവർ വിജയികളായി തീർന്നു. ശത്രു സൈന്യങ്ങളെല്ലാം മരിക്കുകയും ചെയ്തു. ഇത് അവിശ്വസനീയമാണെന്ന് തോന്നാം. ബൈബിൾ ചരിത്രം അതാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. പക്ഷേ സംഭാഷണം ആ ജനങ്ങൾ നടത്തിയത് അല്ലെങ്കിൽ ആ ഒരു പട നടത്തിയത് സാധാരണ വർത്തമാനമായിരുന്നില്ല. അത് സ്വർഗത്തിലെ കർത്താവുമായുള്ള സംഭാഷണമായിരുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അതൊരു പ്രാർത്ഥനയായിരുന്നു. രണ്ട് ദിനവൃത്താന്തം 20:1-24 അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇന്നത്തെ ചിന്താവിഷയം. 1-4 വാക്യങ്ങൾ വായിക്കുന്നു. മോവാബ്യരും അമോന്യരും അവരോടുകൂടെ മെയൂന്യരിൽ ചിലരും യഹോശാഫാത്തിന്റെ നേരെ യുദ്ധത്തിന് വന്നു. ചിലർ വന്ന് യഹോശാഫാത്തിനോട്, വലിയൊരു ജനസമൂഹം കടലിനക്കരെ നിന്ന് ആരാമിൽ നിന്ന് നിന്റെ നേരെ വരുന്നു. ഇതാ അവർ എൻഗതി എന്ന ഹസനോൻ താമാറിൽ ഉണ്ട് എന്ന് അറിയിച്ചു. യഹോശാഫാത്ത് ഭയപ്പെട്ട് യഹോവയെ അന്വേഷിപ്പാൻ താൽപര്യപ്പെട്ടു. യഹൂദയിലൊക്കെയും ഒരു ഉപവാസം പ്രസിദ്ധം ചെയ്തു. യഹോവയോട് സഹായം ചോദിപ്പാൻ യഹൂദ്യർ ഒന്നിച്ചുകൂടി. സകല യഹൂദ നഗരങ്ങളിൽ നിന്നും അവർ യഹോവയെ അന്വേഷിപ്പാൻ വന്നു. യഹൂദ രാജാവായ യഹോശാഫാത്തിനോടുള്ള യുദ്ധം ചെയ്യുവാൻ മോവാബിലെയും അമോന്യരുടെയും ജനവും മറ്റുള്ളവരും വന്നു. നാം നമ്മുടെ സുഖ സാഹചര്യങ്ങളിലായിരിക്കുമ്പോൾ പോലും ചിലപ്പോൾ യുദ്ധങ്ങൾ, യുദ്ധസമാന പ്രശ്നങ്ങൾ നമ്മെ തേടിയെത്തുവാൻ സാധ്യതയുണ്ട്. യഹോശാഫാത്ത് യുദ്ധം ഇളക്കിവിടാൻ പോയ ആളല്ല. മോവാബ്യരും അമോന്യരും അവർക്കെതിരെ വന്നതായിരുന്നു. വലിയൊരു വിഭാഗം തനിക്കെതിരെ വരുന്നുണ്ടെന്ന് യഹോശാഫാത്തിന് രഹസ്യ വിവരം ലഭിച്ചു. ശത്രുക്കളുടെ ആക്രമണത്തിന് മുമ്പ് തന്നെ ശത്രുവിനെ കുറിച്ചുള്ള വിവരങ്ങൾ അവർക്ക് ലഭിച്ചു. കാര്യങ്ങൾ സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ കാര്യങ്ങൾ വെളിപ്പെടുത്തി തരുന്ന ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതിന് മുമ്പ്, ഭാവിയിൽ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ദൈവം നമുക്ക് പലതും വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. അതിനാൽ നമ്മൾ ആശ്ചര്യപ്പെടരുത്. പക്ഷേ മിക്ക സമയത്തും അടയാളങ്ങൾ അവഗണിക്കുന്നത് നമ്മൾ തിരഞ്ഞെടുക്കുന്നു. അല്ലെങ്കിൽ നമുക്ക് ദൈവത്തിൻ്റെ മുന്നറിയിപ്പിനെ തിരിച്ചറിയുവാൻ കഴിയുന്നില്ല. വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകാൻ ദൈവം തൻ്റെ വചനത്തിലൂടെ, അതേപോലെ തന്നെ മറ്റ് പ്രവാചക വൃത്തങ്ങളിലൂടെ നമുക്ക് അറിയിച്ചു തരുന്നു. പക്ഷേ നമുക്കവ ശ്രദ്ധിക്കുവാൻ സമയമുണ്ടോ? അവൻ്റെ ശബ്ദം കേട്ടതിനു ശേഷം, അവൻ്റെ സംസാരം വായിച്ചതിനു ശേഷം അവൻ നമുക്ക് വെളിപ്പെടുത്തിയ കാര്യങ്ങൾ നാം മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മൾ തയ്യാറെടുക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, കർത്താവിനെ അന്വേഷിക്കുവാൻ സ്വയം സജ്ജമാകേണ്ടതുണ്ട്. ഈ വിവരം, അതായത് യുദ്ധത്തിനുള്ള ശത്രുക്കൾ അപ്പുറത്ത് അണിനിരന്നിട്ടുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ യഹോശാഫാത്ത് ഭയപ്പെട്ടു. അവന്റെ ഭയത്തിൽ അവൻ നഗരത്തിൽ നിന്ന് ഓടിപ്പോയി. എവിടെയെങ്കിലും അഭയം തേടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കാം. ജീവിത വെല്ലുവിളികൾ നേരിടുമ്പോൾ ചിലർ ചെയ്യുന്നത് പോലെ അവനും ആത്മഹത്യ ചെയ്യാമായിരുന്നു. ശത്രു വന്ന് അവനെ കൊല്ലുകയോ എന്തെങ്കിലും ചെയ്യുന്നത് വരെയോ അയാൾക്ക് അവിടെ എവിടെയെങ്കിലും ഒളിച്ചിരിക്കാമായിരുന്നു. പക്ഷേ അവൻ അതൊന്നും ചെയ്തില്ല. യഹൂദ രാജാവ് പ്രാർത്ഥനയിലും ഉപവാസത്തിലും കർത്താവിനെ അന്വേഷിക്കാനാണ് ശ്രമിച്ചത്. അവൻ സ്വയം സജ്ജമാക്കി എന്ന് തിരുവെഴുത്ത് പറയുന്നു. അതായത് കർത്താവിനെ അന്വേഷിക്കുവാൻ അവനെടുത്ത വ്യക്തിപരമായ തീരുമാനമായിരുന്നു. അവന് വേണ്ടി ആരും ഒരു തീരുമാനമെടുത്തില്ല. പ്രാർത്ഥനയുടെയും കർത്താവിനെ അന്വേഷിക്കുന്നതിൻ്റെയും കാര്യത്തിൽ നിങ്ങൾ സ്വയം ബോധപൂർവവും വ്യക്തിപരവുമായിട്ടുള്ള തീരുമാനം എടുക്കേണ്ടുന്ന ഒരു ഘട്ടത്തിലേക്ക് ചിലപ്പോൾ നമ്മൾ തന്നെ വരേണ്ടതുണ്ട്. ചിലർ പ്രാർത്ഥിക്കാൻ മറ്റുള്ളവരാൽ നിർബന്ധിതരാകുന്നു. എന്നാൽ ഉള്ളിൽ അവർ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നുമില്ല. അത്തരത്തിലുള്ള പ്രാർത്ഥനാ ജീവിതം നമുക്ക് ആഗ്രഹിച്ച ഫലം കൊണ്ടുവന്നു എന്ന് വരികയില്ല. പ്രാർത്ഥനയെ ദൈവവുമായുള്ള ആശയവിനിമയം എന്നും ഉപവാസം എന്നും ദൈവവുമായി ആശയവിനിമയം നടത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനായി ഭക്ഷണങ്ങളിൽ നിന്ന്, മറ്റ് ജടീക ആഗ്രഹങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുക എന്നതൊക്കെ നമുക്ക് ഈ പ്രാർത്ഥനയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വിവരിക്കുകയോ നിർവചിക്കുകയോ ചെയ്യാം. പ്രാർത്ഥന എന്ന വാക്കിൻ്റെ അർത്ഥത്തെക്കാൾ അതിൻ്റെ ആശയത്തെയാണ് ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്. പ്രാർത്ഥന എന്ന വാക്കിൻ്റെ അർത്ഥം മനഃപ്പാഠമുള്ള മനപ്പാഠമാക്കുവാനുള്ളതല്ല, മറിച്ച് അതിലെ തത്വങ്ങൾ മനസ്സിലാക്കുകയും അവ നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോഗിക്കുകയും ചെയ്യുക എന്നതാണ് പ്രാധാന്യമുള്ളത്. യഹോശാഫാത്ത് കർത്താവിനെ അന്വേഷിക്കുവാൻ തയ്യാറായി, ഒരു ഉപവാസം പ്രഖ്യാപിച്ചു. അവിടെ അയാൾക്ക് ശാരീരികമായിട്ടുള്ള എതിർപ്പുകൾ നേരിടേണ്ടി വന്നാലും അദൃശ്യനായ ദൈവത്തെ അന്വേഷിക്കുവാൻ അവൻ തീരുമാനിക്കുന്നു. ഈ ദൈവത്തെ മനസ്സിലാക്കാത്തവർക്ക് യഹോശാഫാത്തിന്റെ ഈ പ്രവൃത്തി ബുദ്ധിശൂന്യമായ ഒരു നീക്കമായി തോന്നിയേക്കാം. ഭൗതികവും ദൃശ്യവുമായ ഒരു പ്രശ്നത്തിനെതിരെ അദൃശ്യനായ ഒരാൾക്ക് എങ്ങനെ സഹായിക്കാനാകും? നമുക്ക് ദൈവത്തെ ഭൗതികമായി കാണാൻ കഴിയില്ലെങ്കിലും അവന്റെ അസ്തിത്വം വളരെ യാഥാർത്ഥ്യമാണ്. ദൃശ്യവും അദൃശ്യവുമായ മണ്ഡലങ്ങളിൽ അവൻ അവന്റെ വലിയ ശക്തിയെ പ്രയോഗിക്കുകയും നമ്മളെ അനുഭവിക്കുവാൻ ഇടയാക്കുകയും ചെയ്യുന്നു. യഹോശാഫാത്ത് രാജാവിന് മറ്റ് രാജ്യങ്ങളുടെ സഹായം വേണമെന്നുണ്ടെങ്കിൽ തേടാമായിരുന്നു, പക്ഷേ അവൻ അങ്ങനെ ചെയ്തില്ല. കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് റാമോത്ത് ഗിലയോദ് വീണ്ടെടുക്കുവാനുള്ള യുദ്ധത്തിൽ ഇസ്രായേലിലെ മറ്റ് 10 ഗോത്രങ്ങളെ അവൻ സഹായിച്ചിരുന്നു. 2 ദിനവൃത്താന്ത പുസ്തകം 18-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. എന്നാൽ ആ ഒരു ഉപകാരത്തിന് പ്രത്യുപകാരമായി അവരോട് ചെന്ന് സഹായം ചോദിക്കാമായിരുന്നു, പക്ഷേ മനുഷ്യ സഹായത്തിന് പകരം കർത്താവിനെ അന്വേഷിക്കുവാൻ അവൻ തീരുമാനിച്ചു. സങ്കീർത്തനങ്ങൾ 118 അതിന്റെ 9-ാമത്തെ വാക്യം നമ്മളെ ഓർപ്പിക്കുന്ന കാര്യം, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നതാണ് നല്ലത് എന്നാണ്. ഇന്നത്തെ ഒരു രീതി അനുസരിച്ച് ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും നേരിടുമ്പോൾ നിങ്ങൾ ആരിൽ നിന്നാണ് സഹായം നേടുവാൻ ആഗ്രഹിക്കുന്നത്? നിങ്ങളുടെ പ്രശ്നങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ച് എല്ലാ സുഹൃത്തുക്കൾക്കും ഇത് കാണുവാനും നിരവധി ലൈക്കുകൾ അല്ലെങ്കിൽ ട്വീറ്റുകൾ അല്ലെങ്കിൽ റിട്വീറ്റുകൾ ലഭിക്കുവാനുമുള്ള തിരക്ക് കൂട്ടലിൽ നിങ്ങൾ ആയിരിക്കുമോ? 2 രാജാക്കന്മാർ 20-ാമത്തെ അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ പ്രാർത്ഥനയിൽ അഭയം കണ്ടെത്തിയ മറ്റൊരു ബൈബിൾ ചരിത്രം കൂടെ നമുക്ക് ബൈബിളിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. താൻ മരിക്കുവാൻ പോകുകയാണെന്ന് യെശയ്യാ പ്രവാചകൻ ഹിസ്കിയാവ് രാജാവിനോട് പറഞ്ഞപ്പോൾ ഹിസ്കിയാവ് ചുമരിലേക്ക് മുഖം തിരിച്ച് കർത്താവിനോട് പ്രാർത്ഥിക്കുകയും 15 വർഷം കൂടി തന്റെ ആയുസ്സിനോട് കൂട്ടി നൽകുകയും ചെയ്തു ദൈവം. പ്രശ്നങ്ങൾ നേരിട്ടപ്പോൾ കർത്താവിനെ തേടിയ ഈ 2 മനുഷ്യരിൽ നിന്നും നമുക്ക് ഒരു പാഠം പഠിക്കാവുന്നതാണ്. മനുഷ്യർ നമ്മെ പരാജയപ്പെടുത്തുവാൻ ശ്രമിച്ചേക്കാം, കർത്താവ് ഒരിക്കലും അതിന് സമ്മതിക്കുകയുമില്ല എന്നാണ്. രാജാവ് യഹൂദ രാജ്യത്തിലുടനീളം ഉപവാസം പ്രഖ്യാപിച്ചു. ശത്രുക്കൾ ആക്രമിക്കുവാൻ വരുമ്പോൾ ഭക്ഷണം ഒഴിവാക്കി ഉപവസിക്കാനോ? നിങ്ങളൊരു രാജാവാണ് എങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ഈ കാര്യം പ്രജകളോട് ആവശ്യപ്പെടാനാകും? ആരാണ് അത് അല്ലെങ്കിൽ തന്നെ ഗൗരവത്തിലെടുക്കുക? വേണ്ടത്ര ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഒന്നുകിൽ ശത്രുവിനോട് യുദ്ധം ചെയ്യാനോ അല്ലെങ്കിൽ പാലായനം ചെയ്യാനോ ഉള്ള ഊർജം പോലും അവർക്ക് എവിടെ നിന്ന് ലഭിക്കും? ആരെങ്കിലുമൊക്കെ ചോദിച്ചേക്കാവുന്ന ചില ചോദ്യങ്ങളാണിവ. എന്നാൽ ശ്രദ്ധിക്കുക, എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്, നമ്മുടെ യുദ്ധം എന്ന് പറയുന്നത് മാംസത്തിനും രക്തത്തിനും എതിരെയല്ല, അധികാരങ്ങളോടും ഈ യുഗത്തിലെ അന്ധകാരത്തിന്റെ ഭരണാധികാരികളോടും സ്വർഗീയ തലങ്ങളിലുള്ള ദുഷ്ടതയുടെ ആത്മീക സൈന്യങ്ങളോടും എതിരാണ് നമ്മുടെ യുദ്ധം എന്നാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അതായത് നമ്മൾ നടത്തുന്ന ഈ യുദ്ധം ഈ ഭൂമിയിലുള്ള നേതാക്കന്മാർക്കെതിരെ ഒന്നുമല്ല, നമ്മൾ നടത്തുന്ന ഈ ഒരു യുദ്ധം ഒരു ആത്മീക യുദ്ധമാണ്. അതിനാൽ നമ്മുടെ തന്ത്രങ്ങളും ആയുധങ്ങളുമൊന്നും ഭൗതികമല്ല. ഇവിടെ വാളുകൊണ്ടും തോക്കുകൊണ്ടും ഒന്നും വിജയം നമുക്ക് കൈവരുത്തുവാൻ ഇടയാകുകയുമില്ല. ഭക്ഷണം കൊണ്ട് വയറു നിറയ്ക്കുന്നത് പിശാചിനെതിരായ പോരാട്ടത്തിൽ കാര്യമായി നമ്മളെ സഹായിക്കുകയുമില്ല. ആദാമും ഹവ്വയും വിലക്കപ്പെട്ട ഫലം ഭക്ഷിക്കുകയും ഏദൻ തോട്ടത്തിൽ വെച്ച് സാത്താനോട് തോൽക്കുകയും ചെയ്തു. ഉൽപ്പത്തി പുസ്തകം 3-ാമത്തെ അധ്യായം. എന്നാൽ യേശു 40 ദിവസം ഉപവസിക്കുകയും മരുഭൂമിയിൽ സാത്താനെ പരാജയപ്പെടുത്തുകയും ചെയ്തു. ഉപവസിക്കാനും നമ്മുടെ മാംസത്തിന്റെ ആഗ്രഹങ്ങളെ നിരസിക്കുവാനും നമ്മുടെ ജഡത്തിന്റെ ആഗ്രഹങ്ങളെ നിരസിക്കുവാനും നമ്മുടെ ആത്മീക ജീവിതത്തെ ശക്തിപ്പെടുത്തുവാനും നമ്മൾ കുറച്ച് സമയമെടുക്കേണ്ടതുണ്ട്. ചിലപ്പോൾ പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ. മത്തായിയുടെ സുവിശേഷം 17-ാമത്തെ അധ്യായം 21 യേശു പഠിപ്പിക്കുന്നത് പോലെ ഈ ഒരു വ്യാധി പ്രാർത്ഥനയാലും ഉപവാസത്താലും മാത്രമേ നമ്മിൽ നിന്നും അകന്നു പോകുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രാർത്ഥനയിൽ ഐക്യപ്പെടുവാൻ പ്രാർത്ഥനയോടൊപ്പം ഉപവാസവും പ്രാധാന്യമുള്ള കാര്യമാണ്. രാജാവ് ഉപവാസം പ്രഖ്യാപിച്ചു. യഹൂദയിലെ ജനങ്ങൾ കർത്താവിനോട് സഹായം അഭ്യർത്ഥിക്കുവാൻ ഒത്തുകൂടി. കർത്താവിനെ അന്വേഷിക്കുന്നതിൽ കൈകോർക്കാൻ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരായ നാം ഒത്തുചേരേണ്ടതുണ്ട്. യഹൂദിയിലെ ജനങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് വീട്ടിൽ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കാം എന്ന മനോഭാവത്തോടുകൂടി ആകാമായിരുന്നു. പക്ഷേ അവർ അങ്ങനെ ചെയ്തില്ല. വിശ്വാസികളായ നാമും ഈ മനോഭാവത്തോടുകൂടെ ഒരുമിച്ച് ചേരുവാനുള്ള ആഗ്രഹവും അതിനായി പ്രവർത്തിക്കുകയും വേണം. ചിലർ ചെയ്യുന്നതുപോലെ നമ്മുടേതായിട്ടുള്ള സഭായോഗങ്ങൾ, നമ്മുടേതായിട്ടുള്ള ഒത്തുചേരൽ, അതിൽ ഉപേക്ഷ നമ്മൾ വിചാരിക്കരുത്. നമ്മൾ ഓരോ ദിവസവും നമ്മുടേതായിട്ടുള്ള ആത്മീക ജീവിതം വർദ്ധിച്ചു വരിക എന്നുള്ള ഉദ്ദേശത്തോടുകൂടെ ഒത്തുചേരുവാനും പരസ്പരം പ്രാർത്ഥനയിൽ നമുക്ക് കൈത്താങ്ങാകുകയും ചെയ്യണം. ജനം കൂടിയ ശേഷം യഹോശാഫാത്ത് കർത്താവിന്റെ ആലയത്തിൽ ഈ സഭയുടെ മുമ്പാകെ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ഈ കാണുന്നതായിട്ടുള്ള സാഹചര്യങ്ങളിൽ കൊണ്ട് നമ്മൾ തളർന്നു പോകരുത് എന്ന് അവൻ ഓർമ്മിപ്പിച്ചു. പ്രാർത്ഥനയിൽ നമ്മൾ ഉച്ചരിക്കുകയും ദൈവത്തോട് സംസാരിക്കുകയും ചെയ്യുക. നമ്മുടെ കണ്ണുകൾ അവനിൽ ഉറപ്പിക്കുക. അവൻ കൃത്യസമയത്ത് നമുക്ക് ഉത്തരം നൽകുന്നു എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ജനങ്ങളെ അവൻ ഓർമ്മപ്പെടുത്തുകയും ചെയ്തു. പ്രാർത്ഥന അവസാനിച്ച ഉടനെ തന്നെ ദൈവത്തിന്റെ ഉത്തരവും വന്നു. കൃത്യസമയത്ത് കർത്താവ് എപ്പോഴും ഉത്തരം നൽകുന്നു. ഒരിക്കലും വൈകാതെ, ഒരിക്കലും നേരത്തെയുമല്ലാതെ, എല്ലാം സമയമാകുമ്പോൾ കർത്താവിൽ നിന്ന് ഉത്തരം നമുക്ക് ലഭിക്കുന്നു. നമ്മുടെ പ്രശ്നം എന്തെന്നാൽ, നമ്മുടെ പ്രാർത്ഥനകൾക്ക് ദൈവം ഏത് സമയത്താണ് ഉത്തരം നൽകേണ്ടത് എന്നതിനെ കുറിച്ച് നമുക്ക് ചില പ്രതീക്ഷകളുണ്ട്. പ്രതീക്ഷിക്കുന്ന സമയം കർത്താവ് ആസൂത്രണം ചെയ്തതായിരിക്കുകയില്ല. എന്തെന്നാൽ, അവന്റെ വഴികൾ നമ്മുടെ വഴികളല്ല, അവന്റെ ചിന്തകൾ നമ്മുടെ ചിന്തകളുമല്ല എന്ന് യെശയ്യാവിന്റെ പ്രവചനം 55:8 നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവം ഉത്തരം നൽകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ച സമയത്ത് ദൈവം നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകാത്തപ്പോഴെല്ലാം ഒരു കാലതാമസമുണ്ടെന്ന് നമ്മൾ പെട്ടെന്ന് ഒരു നിഗമനത്തിൽ എത്തിച്ചേരുന്നു. എന്നാൽ വാസ്തവത്തിൽ അതിനൊരു കാലതാമസമില്ല. അവന് ഉത്തരം നൽകുവാനുള്ള സമയം ഇതുവരെ വന്നിട്ടില്ല. കാരണം നമ്മുടെ സാഹചര്യത്തെക്കുറിച്ച് നമ്മളെക്കാൾ കൂടുതൽ അറിയുന്ന ദൈവത്തിന് അതിൻ്റെ കൃത്യത, അതിൻ്റെ ആവശ്യകത തിരിച്ചറിയുവാൻ സാധിക്കും. അതിനനുസരിച്ച് ദൈവത്തിൻ്റെ സമയത്തിൽ നമുക്ക് വേണ്ടതെല്ലാം നൽകുകയും ചെയ്യുന്നു. ഈ ആളുകളുടെ ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കും പ്രതികരണം ഉടനടി ലഭിച്ചു. യഹോവയുടെ ആത്മാവ് ജഹസിയേലിൻ്റെ മേൽ വന്നു. കൂടി നിന്നവരിൽ ഒരാളായിരുന്നു അവൻ. അവൻ ദൈവത്തിൽ നിന്നുള്ള ആലോചന ജനങ്ങളുടെ മുമ്പാകെ അറിയിച്ചു. എല്ലാ യഹൂദക്കാരുമായിട്ടുള്ള ആളുകളെ, ഇത് നിങ്ങൾ കേൾക്കുവിൻ എന്ന് അവൻ അറിയിച്ചു. നിങ്ങൾ നിങ്ങൾക്കെതിരെ നിൽക്കുന്നതായിട്ടുള്ള പുരുഷാരത്തെ ഓർത്ത് നിങ്ങൾ ഭയപ്പെടരുത്, ഭ്രമിക്കരുത്. കാരണം ഈ യുദ്ധം നിങ്ങളുടേതല്ല എന്ന് അവൻ അറിയിച്ചു. പ്രിയ സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൻ്റെതായിട്ടുള്ള സാഹചര്യങ്ങളിൽ പലപ്പോഴും യുദ്ധസമാന പ്രതീതികൾ, സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. ആ സമയത്ത് നമുക്കായി ദൈവം തരുന്ന ഒരു ആശ്വാസത്തിൻ്റെ മുന്നറിയിപ്പാണ് പേടിക്കേണ്ടതില്ല, ഭയപ്പെടേണ്ട കാര്യമില്ല, പരിഭ്രാന്തരാകരുത്, മനസ്സ് ചഞ്ചലപ്പെടേണ്ടതില്ല. കാരണം നിങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള ഈ യുദ്ധം അത് നിങ്ങളുടേതല്ല. യഹൂദയിലെ ജനങ്ങളോടുള്ള ദൈവത്തിൻ്റെ പ്രതികരണത്തിൽ യുദ്ധം നിങ്ങളുടേതല്ല, ദൈവത്തിൻ്റെതാണ് എന്ന പ്രസ്താവനയെ അറിയിക്കുന്നു. ഈ യുദ്ധം യഹൂദയിലെ ജനങ്ങൾക്ക് വേണ്ടിയല്ല, ദൈവത്തിന് വേണ്ടിയായിരുന്നു എന്നാണ് ഈ പ്രവചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ആദ്യം കർത്താവിനെ തന്നെ ആശ്രയിക്കാതെ, അന്വേഷിക്കാതെ ശത്രു വരുന്നു എന്ന് കേട്ടതും അവർ യുദ്ധത്തിന് പോയിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്ന് സങ്കല്പിച്ചു നോക്കുക. തങ്ങളുടേതല്ലാത്ത ഒരു യുദ്ധത്തിൽ അവർ പോരാടുമായിരുന്നു. തങ്ങൾക്ക് വേണ്ടി ഉള്ള, തങ്ങൾ ചെയ്യാൻ ദൈവം ആഗ്രഹിക്കാത്തതായിട്ടുള്ള യുദ്ധത്തിൽ അവർ ഏർപ്പെടുമായിരുന്നു. വരുവാനിരിക്കുന്ന ശത്രുവിനെതിരെ പോരാടാനും വിജയിക്കുവാനും കർത്താവ് തൻ്റെ ജനത്തെ ശക്തിപ്പെടുത്തും. അവൻ ഒരിക്കലും യുദ്ധം നിങ്ങളുടേത് ആയിട്ട് വിടുകയില്ല. ദൈവജനത്തിനെതിരായിട്ടുള്ള യുദ്ധം ദൈവത്തിൻ്റേത് തന്നെയാണ് എന്ന് നമുക്ക് ഈ വാക്യത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. എപ്പോൾ യുദ്ധം ചെയ്യണമെന്ന്, എപ്പോൾ നമ്മൾ പോരാടണമെന്ന് ദൈവം നമ്മളെ അറിയിക്കുന്നു. അല്ലെങ്കിൽ എങ്ങനെ പോരാടണമെന്ന് ദൈവം നമ്മളെ അറിയിക്കുന്നു. ആ യുദ്ധം ആയുധങ്ങൾ കൊണ്ടല്ല, ആ യുദ്ധം വെടിപ്പ് ഒപ്പുകോപ്പുകൾ കൊണ്ടല്ല, മറിച്ച് നമ്മുടെ യുദ്ധം നമ്മുടെ പ്രാർത്ഥനയാലാണ് നമുക്ക് ജയിക്കുവാൻ സാധിക്കുന്നത്. ദൈവത്തോടുള്ള സംസാരത്തിലൂടെ നമുക്ക് ജയിക്കുവാൻ സാധിക്കും. നെപ്പോളിയൻ തൻ്റെ എതിരായിട്ട് വന്ന സൈന്യത്തെ സംസാരത്തിലൂടെ തോൽപ്പിച്ചു എന്നുള്ളത് ചരിത്രപരമായിട്ടുള്ള സത്യമാണെങ്കിൽ ഒരു ആത്മീയ സത്യമാണ് ദൈവത്തോടുള്ള സംഭാഷണത്തിലൂടെ പ്രാർത്ഥനയിലൂടെ നമുക്കെതിരായി വരുന്ന ശത്രുവിൻ്റെ എല്ലാ തന്ത്രങ്ങളെയും നമുക്ക് തകർക്കുവാൻ സാധിക്കും എന്നുള്ളതായ സത്യം. പ്രതിയോഗികൾ ഉയരുമ്പോൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ നാം എന്തിനാണ് വിഷമിക്കുന്നത്? പ്രാർത്ഥനയിലൂടെ അത് ദൈവത്തോട് പറയുക. പ്രാർത്ഥനയിലൂടെയും ഉപവാസത്തിലൂടെയും വിജയം നേടാൻ നമുക്ക് സാധിക്കും. പ്രതിയോഗികൾ ഉയരുമ്പോൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ നാം വിഷമിക്കേണ്ടതില്ല. ദൈവത്തോട് പറയുക, നമ്മൾ വിജയികളായിത്തീരുക, ശത്രുവിനെ പരാജയപ്പെടുത്തുക. ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗത്തിലെ നല്ല ദൈവമേ, തൃപ്പാർപ്പിലേക്ക് ഒരിക്കൽ കൂടി കടന്നു വരുന്നു. ജീവിതത്തിൻ്റെ വിവിധ സാഹചര്യങ്ങളിൽ ഞങ്ങൾക്കെതിരെയുള്ള പോരാട്ടങ്ങളെക്കുറിച്ച് ഞങ്ങളെ ബോധവാന്മാരാക്കണമേ. ഈ പോരാട്ടത്തിൽ അങ്ങയിൽ കൂടുതൽ ആശ്രയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടേതായിട്ടുള്ള ബുദ്ധിയും ശക്തിയും സാത്താത്തിനെതിരെയുള്ള യുദ്ധത്തിൽ ഞങ്ങളെ ഒരിക്കലും സഹായിക്കുകയില്ല. ബാഹ്യമായ അങ്ങയുടെ ശക്തിയാണ് ഞങ്ങളെ അതിനായി സജ്ജമാക്കുന്നത്. ഞങ്ങളെ ഒരുക്കണമേ, ഞങ്ങളെ നിലനിർത്തണമേ, ഞങ്ങൾക്ക് ബലം പകരണമേ. സകലവും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു. കൃപയോട് കേൾക്കണമേ ഞങ്ങളുടെ പരിശുദ്ധനായ പിതാവേ. ആമേൻ.
പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ പ്രക്ഷേപണ പരിപാടി നിങ്ങൾക്ക് അനുഗ്രഹപൂർണമായിരുന്നു എന്ന് ഞങ്ങൾ കർത്താവിൽ വിശ്വസിക്കുന്നു. തിരുവചന സത്യത്തെ കൂടുതലായി അറിയാൻ ഞങ്ങളെ തുടർന്നും 1-800-833-2-3-1 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഞങ്ങളുടെ ഇമെയിൽ വിലാസം bible@awr.org.
ഞങ്ങളെ തപാലിൽ ബന്ധപ്പെടാനുള്ള മേൽവിലാസം അഡ്വന്റിസ്റ്റ് മീഡിയ സെന്റർ, പോസ്റ്റ് ബോക്സ് നമ്പർ 1446, പൂനെ 411037, മഹാരാഷ്ട്ര, ഇന്ത്യ.
ഞങ്ങളെ നേരിട്ട് ബന്ധപ്പെടുവാനുള്ള ഇമെയിൽ അഡ്രസ് ഇനി പറയുന്നു: malayalam@sudadventist.org.
ഞാൻ ബിനോയ്.
ഞാൻ സാലമ ബൈജു. ഇന്ന് നിങ്ങളോട് വിട പറയാനുള്ള സമയമായിരിക്കുന്നു.
ഞങ്ങളുടെ അടുത്ത പ്രക്ഷേപണത്തിനായി നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടുമൊപ്പം ഞങ്ങളോടൊപ്പം വീണ്ടും ചേരുക.
അതുവരെ ഞങ്ങൾ വിട പറയുന്നു. ഇനിയും ഒരുമിച്ച് ചേരുന്നതുവരെ കർത്താവ് നമ്മെ എല്ലാവരെയും കാക്കുമാറാകട്ടെ.